പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ ആഴത്തിൽ പഠിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായി സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം യേശു ശിഷ്യന്മാർക്ക് ഈ ലോകത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ച ഒരു ഉപമയും നമ്മൾ ധ്യാന വിഷയമാക്കി. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉറകിട്ട് പോയാൽ എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൾ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. ഉപയോഗശൂന്യമായി തീർന്ന ഉപ്പ് പോലെ ശിഷ്യന്മാരാവരുത് എന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് മറ്റൊരു ഉപമയാണ് നമ്മളിന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ശിഷ്യന്മാർ പ്രകാശമായിരിക്കണം. പിതാവിനെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ അവരുടെ ജീവിതം സുതാര്യമായിരിക്കണം, വിശുദ്ധമായിരിക്കണം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ പഠനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ യേശു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതാണിത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു കുരുടന് കാഴ്ച കൊടുക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ധനായി ജനിച്ചവൻ, ആ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ വേണ്ടിയാണ് അവൻ അന്ധനായി ജനിച്ചതെന്ന് യേശു വിശദീകരിച്ചതിന് ശേഷം ആ അന്ധൻ്റെ കണ്ണിൽ ചെളി പുരട്ടുകയും അവനെ കാഴ്ചയുള്ളവനാക്കുകയും ചെയ്യുന്നതിന് മുൻപേ യേശു പറയുന്നൊരു വാക്യമുണ്ട്. യോഹന്നാൻ 9:5, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, പിന്നീട് പറയും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ യേശു ആണ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം. യേശു ലോകത്തിൽ എന്തായിരുന്നുവോ അത് ശിഷ്യന്മാരായിരിക്കണം. യേശുവിൻ്റെ പ്രവർത്തനം അവർ തുടരണം. യേശു നൽകിയ സാക്ഷ്യം, ആ സാന്നിധ്യം ശിഷ്യന്മാരിലൂടെ ഈ ഭൂമിയിൽ ഒരു യാഥാർത്ഥ്യമാവണം. അതാണ് യേശു പഠിപ്പിക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ അതിനുശേഷം മലമുകളിൽ പണിത പട്ടണത്തെക്കുറിച്ച് പറയും. മലമുകളിൽ പണിത പട്ടണം എന്ന് പറയുമ്പോൾ ആദ്യമേ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത് ജെറൂസലേം ദേവാലയമാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ആണ്ടുതോറും ആ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു. ദേവാലയം പണിയപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് 400 മീറ്റർ ഉയരമുള്ള ഒരു മലമുകളിലാണ്, സമുദ്രനിരപ്പിൽ നിന്ന്. ആ മലമുകളിൽ പണിയപ്പെട്ടിരിക്കുന്ന പട്ടണം അതായത് എല്ലാവർക്കും കാണാം. ജെറൂസലത്തിൻ്റെ ഏത് ഭാഗത്തു നോക്കിയാലും അകലെ നിന്ന് തന്നെ കാണാൻ സാധിക്കും മലമുകളിൽ പണിയപ്പെട്ടിരിക്കുന്ന പട്ടണം. സാധാരണ പുരാതന കാലങ്ങളിലൊക്കെ പട്ടണങ്ങൾ മലമുകളിലായിരുന്നു പണിയാറുണ്ടായിരുന്നത്. കാരണം താഴ്വരയിൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുക എളുപ്പമാണ്, ശത്രുക്കൾ വരുന്നത് കാണാൻ സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് മലമുകളിൽ കോട്ട കെട്ടി കോട്ടയ്ക്കുള്ളിലാണ് പട്ടണങ്ങൾ പണിയുക. അപ്പോൾ ഈ പട്ടണവും കോട്ടയും എല്ലാം അകലെ നിന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെയും ജീവിതം. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കണം, അത് ഒളിച്ചു വെക്കേണ്ടതല്ല. പക്ഷേ എന്താണ് കാണേണ്ടത്? ദൈവത്തിന് മഹത്വം നൽകാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളുടെ വിശുദ്ധമായ ജീവിതമായിരിക്കണം. നിങ്ങൾ പട്ടണത്തെ പോലെയാണ്. 3-ാമത്തെ ഉദാഹരണം, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴേ വയ്ക്കാറില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ആരും ചെയ്യുന്നൊരു പണിയല്ല പറയുടെ കീഴേ വിളക്ക് കൊളുത്തി വയ്ക്കുക. എന്താണ് വിളക്ക് കൊളുത്തുക എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റി സാധാരണ എല്ലായിടത്തും കിട്ടുന്ന സാഹചര്യം, ഇപ്പോഴും കിട്ടുന്ന സാഹചര്യമാണെങ്കിൽ വിളക്ക് കൊടുത്തേണ്ടി വരുന്നില്ല, സ്വിച്ച് ഓൺ ചെയ്താൽ മതിയാവും. സ്വിച്ച് ഓൺ ചെയ്തിട്ട് പറയുടെ വിളക്കാൻ സാധിക്കില്ലല്ലോ. എന്താ യേശു ഉദ്ദേശിച്ചത്? യേശു പറയുന്നത് സാധാരണക്കാരൻ്റെ ഭാഷയാണ്. പലസ്തീനായിലെ സാധാരണക്കാരൻ്റെ വീട് എല്ലാം ഒരു മുറിയുള്ള വീടായിരുന്നു. ആ ഒരു മുറി പലപ്പോഴും ഒരു ജനൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു 1-1.5 അടി വ്യാസമുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു ജനൽ, അതിലൂടെ അധികമൊന്നും പ്രകാശം അകത്തേക്ക് കടക്കുകയില്ല. പ്രത്യേകിച്ചും നസറത്ത് ഭാഗത്ത് ഗലീലയിലെ പല വീടുകളും മലയുടെ ചെരിവുകളിലായിരിക്കും പണിയുക. ആ മലച്ചെരിവിലുള്ള ഗുഹകളുടെ മുൻഭാഗത്താണ് വീടുകൾ പണിതിരുന്നത്. അപ്പോൾ പല വീടിൻ്റെയും ഉൾഭാഗം ഒരു ഗുഹയാണ്. എപ്പോഴും ഇരുട്ടായിരിക്കും അവിടെ. വാതിലുണ്ട്, പക്ഷേ വാതിൽ തുറന്നാലും അകത്തേക്ക് പ്രകാശം കടക്കുകയില്ല. അതുകൊണ്ട് ഈ ഒരു വാതിലും ഒരു ജനലും മാത്രമുള്ള വീട്ടിൽ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വിളക്കുണ്ടാവണം. വിളക്ക് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ മൺചിരാതുകൾ പോലുള്ള വിളക്കുകളാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ചിരാതുകൾ അതിൽ എണ്ണ ഒഴിച്ചാണ്, ഒലിവെണ്ണ ഒഴിച്ചാണ് കത്തിക്കുക. ഈ വിളക്ക് കത്തിക്കൽ എളുപ്പമല്ല. ഇന്ന് നമുക്ക് തീപ്പെട്ടി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ലൈറ്റർ ഉള്ളതുകൊണ്ടൊക്കെ വളരെ എളുപ്പമാണ് കത്തിക്കാനായിട്ട്. പക്ഷേ ഈ തീപ്പെട്ടിയും ലൈറ്ററും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് തടി, ഉണങ്ങിയ തടിക്കഷ്ണങ്ങൾ കടഞ്ഞു അല്ലെങ്കിൽ കല്ല് ഇടിച്ച് കടഞ്ഞു ആണ് തീ ഉണ്ടാക്കുക. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വിളക്ക് കത്തിക്കാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടായതുകൊണ്ട് വിളക്ക് കെടാതെ സൂക്ഷിച്ചു വെക്കുക ആവശ്യമാണ്. ഒരിക്കൽ കെട്ടുപോയാൽ പിന്നെ കത്തിക്കുക പ്രയാസമാകും. അതുകൊണ്ട് വിളക്ക് ആവശ്യമില്ലാത്തപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് പറയുടെ കീഴേ വെക്കും. ആൾക്കാർ വീട്ടിലില്ലാത്തപ്പോൾ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പറയെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, സാധനങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ഈ പറയുടെ കീഴിൽ വെക്കുന്നത് കൊണ്ട് വിളക്ക് കെട്ടുപോകാതിരിക്കും, പക്ഷേ ആർക്കും പ്രകാശമുണ്ടാവുകയില്ല. പക്ഷേ അതല്ലല്ലോ വിളക്ക് കത്തിക്കുന്ന ഉദ്ദേശ്യം. യേശു പറഞ്ഞത് വിളക്ക് കത്തിച്ച് പറയുടെ കീഴേ വെക്കാൻ വേണ്ടിയിട്ടല്ല. പറയുടെ കീഴേ വെക്കാനാണ് കത്തിക്കേണ്ട കാര്യമില്ല. പറയുടെ കീഴേ വെക്കുന്നത് അത് പ്രകാശം കിട്ടാൻ വേണ്ടിയാണ് പിന്നീട്. അപ്പോഴ ആവശ്യമുള്ളപ്പോൾ പറയുടെ മുകളിലാണ് എടുത്തു വെക്കുക, പീഠത്തിലാണ് വിളക്ക് എടുത്തു വെക്കേണ്ടത്. പീഠത്തിൽ വെച്ചാൽ എല്ലാവർക്കും പ്രകാശം കിട്ടും. ഇതുപോലെ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും കാണത്തക്ക രീതിയിലായിരിക്കണം പ്രകാശം വിളക്ക് കൊളുത്തുന്നത്. ഇതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ യേശു പറയും, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇനി പീഠത്തിന്മേൽ വിളക്ക് വയ്ക്കുമ്പോൾ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതാണ് യേശുവിൻ്റെ സന്ദേശം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുതെന്ന് പിന്നീട് പറയും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ മുഖം വികൃതമാക്കരുത്. നിങ്ങൾ ഉപവസിക്കുന്നുവെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മുടി ചീകാതെ നടക്കരുത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ദാനധർമ്മം കൊടുക്കുമ്പോൾ കാഹളം മുഴക്കരുത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പൊതുസ്ഥലത്ത് കൈവിരിച്ച് പ്രാർത്ഥിക്കരുത്. ഇതൊക്കെ യേശു പറയുന്നുണ്ട്. അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യരുത്, പക്ഷേ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർ കാണണം. അത് അവർക്കൊരു മാതൃകയായിരിക്കണം. അപ്പോൾ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ടോ എന്ന് തോന്നാം. ഒരു ഭാഗത്ത് ആരും കാണാതെ ചെയ്യുക, നിൻ്റെ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ എറിയാതിരിക്കട്ടെ. നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ പിതാവ് മാത്രം കാണാനായി നീ മുറിയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ പറയുന്ന യേശു തന്നെയാണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുന്നത്. ശ്രദ്ധേയമായ ആദ്യത്തെ കാര്യം, മറ്റുള്ളവർ കാണുന്നതിലൂടെ മഹത്വം ഉണ്ടാകേണ്ടത് ശിഷ്യനല്ല, ആ ശിഷ്യൻ്റെ ഗുരുവിനാണ്, അഥവാ ദൈവത്തിനാണ്. സ്വർഗസ്ഥനായ പിതാവിനെയും മഹത്വപ്പെടുത്തേണ്ടതാണ്. യേശുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു അത്ഭുത പ്രവർത്തനം നടത്തി കഴിയുമ്പോൾ ആരെങ്കിലും അത്ഭുതകരമായ രോഗശാന്തി കിട്ടുമ്പോൾ അവർ യേശുവിനെയല്ല സ്തുതിക്കുക, ദൈവത്തെയും മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. ശിഷ്യനിലൂടെ പ്രവർത്തിക്കുന്നത് ഗുരുവാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിന് മഹത്വം നൽകുന്നതായിരിക്കണം പ്രവർത്തനം. നമുക്കറിയാം മോശയ്ക്ക് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അതിനെടുത്തു കാണിക്കുന്ന പ്രധാന കാരണം, അദ്ദേഹം മാസായിൽ വെച്ച് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക വിധത്തിൽ വിശ്വാസം ഏറ്റുപറയാതെ ധിക്കാരികളെ ഞങ്ങൾ നിങ്ങൾക്ക് പാറയിൽ നിന്ന് വെള്ളം തരണമെന്ന് ചോദിക്കുകയും പാറയിൽ വടികൊണ്ട് രണ്ട് തവണ ആഞ്ഞടിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ സ്വന്തം മഹത്വം സ്വീകരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് അവർക്ക് മോശയ്ക്കും അഹരോനും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എന്നാണ് ബൈബിൾ പറഞ്ഞു വയ്ക്കുന്നത്. ദൈവത്തിനായിരിക്കണം മഹത്വം കൊടുക്കേണ്ടത്. ഇനി എന്താണ് ഈ പ്രകാശം എന്നുകൊണ്ട് അർത്ഥമാക്കുക? നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞതിനോട് സമാനമാണ് ഇതും. ഒന്ന് രണ്ട് ബൈബിൾ വാക്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തട്ടെ. യേശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം ഒരു പ്രവചനമാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞ് ജനം മഹത്തായൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദയം ചെയ്തു. അന്ധകാരത്തിൽ കഴിയുന്ന, പ്രത്യാശയില്ലാതെ നിരാശയിൽ കഴിയുന്ന ജനങ്ങൾക്ക്, ദുഃഖത്തിലാണ്ടുപോയ ജനത്തിന് പ്രകാശം നൽകുന്നതാണ്. പ്രകാശം പ്രത്യാശ നൽകുന്നതാണ്, സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അത് ഒരു ജനനത്തിലൂടെ, ഒരു രക്ഷകൻ ജനിക്കുന്നതിലൂടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് രക്ഷകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. 6-ാം വാക്യം 9-ാം അധ്യായം 6-ാം വാക്യം എന്തെന്നാൽ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. യെശയ്യാ 9:6. ഇപ്പോൾ ലോകത്തിന് പ്രകാശം നൽകുന്നതാണ്, ദുഃഖത്തിലാണ്ടുപോയവർക്ക് പ്രകാശം നൽകുന്നത് ഈ രക്ഷകൻ്റെ ജനനമാണ്. ഇത് തന്നെയാണ് പിന്നീട് യെശയ്യാ 42-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒരു ദാസനെക്കുറിച്ച് പറയുന്നത്. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്കു പിടിച്ചു നടത്തി സംരക്ഷിച്ചു, അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവും, അതാണ് യേശുവിനെ കുറിച്ച് പറയുക. യേശു ജനതകൾക്ക് പ്രകാശം നൽകുന്നവനാണ്. ജനതകൾക്ക് പ്രകാശം എന്ന പേരിലാണ് വത്തിക്കാൻ രണ്ടാം വത്തിക്കാൻ സുനുദോസ് അതിപ്രധാനമായ രേഖ പുറപ്പെടുവിച്ചത്, തിരുസഭയെ സംബന്ധിക്കുന്ന രേഖ. ലുമൻ ജെൻസിയും അഥവാ ജനതകൾക്ക് പ്രകാശം, സഭ ജനതകൾക്ക് പ്രകാശമായിരിക്കണം, യേശു ജനതകൾക്ക് പ്രകാശമായതുപോലെ. അതുതന്നെയാണ് യേശു പറയുക, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം. ഈ പ്രകാശത്തെക്കുറിച്ച് 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണും: അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവത്തിൻ്റെ വചനമാണ് പ്രകാശമായി തീരേണ്ടത് ജീവിതത്തിൽ. ആ പ്രകാശത്തിൽ നടക്കുന്നവരാണ് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാൻ സാധിക്കുന്നത്. 119-ാം സങ്കീർത്തനം തന്നെ 130-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണും: 119-130, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. പ്രകാശം അറിവ് പകരുന്നു, നടക്കാനുള്ള വഴി കാണിക്കുന്നു. ഇനി നമുക്ക് ഈ പ്രകാശത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഒന്ന് കടന്നു പോകുന്ന നല്ലതാണ്. പ്രകാശം കാണാൻ സഹായിക്കുന്നതാണ്. അന്ധകാരം നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. എന്തെങ്കിലും കാണണമെങ്കിൽ പ്രകാശം ഉണ്ടാവണം, തീർച്ചയായിട്ടും കാണാൻ കാഴ്ചയുണ്ടാവണം. ആ കണ്ണിന് വസ്തുക്കൾ കാണണമെന്നുണ്ടെങ്കിൽ പ്രകാശം ആവശ്യമാണ്. ഈ പ്രകാശത്തിൻ്റെ നിറമനുസരിച്ച് വസ്തുക്കളുടെ ഭാവഭേദങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, മഞ്ഞ നിറമുള്ള പ്രകാശത്തിലാണ് കാണുന്നതെങ്കിൽ എല്ലാം മഞ്ഞ നിറമായിരിക്കും. ചുവന്ന പ്രകാശമാണെങ്കിൽ എല്ലാം ചുവപ്പായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം നല്ലതായിരിക്കണം. യേശുവിലൂടെ ലോകത്തെ കാണുക, ലോക വസ്തുക്കളെ, ലോക വസ്തുതകളെ, ലോക സംഭവങ്ങളെ എല്ലാം കാണാനും വിലയിരുത്താനും സഹായിക്കുന്നവരായിരിക്കണം നിങ്ങൾ. നിങ്ങളിലൂടെ ലോകത്തെ കാണണം. അഥവാ ദൈവം നമുക്ക് തരുന്ന കാഴ്ച, യേശുവിലൂടെ നൽകിയ കാഴ്ച പോലെ ലോകത്തെ കാണാനും വിലയിരുത്താനും അതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാനും സാധിക്കണം. പ്രകാശമായിത്തീരണം, യേശുവിലൂടെ ലോകത്തെ കാണുക. ഇതാണ് നിങ്ങൾ ലോകത്തിന് പ്രകാശമായത്, പ്രകാശിപ്പിക്കുന്നതായിരിക്കണം. പ്രകാശം പ്രത്യാശ നൽകുന്നതാണ്. നമുക്കറിയാം, അന്ധകാരം ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്. ഇന്നത് ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. പലവിധ കാരണങ്ങളാൽ ജീവിതം മടുത്തവരാണ് നല്ലൊരു ശതമാനം. വലിയ പ്രതീക്ഷകളുമായി ആരംഭിച്ച ജീവിതങ്ങൾ പെട്ടെന്ന് തകർന്നു പോകുന്നു. വലിയ പ്രതീക്ഷയോടെ ആരംഭിച്ച ബിസിനസ് തകരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് വെച്ച വാഴകൾ മുഴുവനും തകർന്നു പോകുമ്പോഴായിരിക്കാം കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുക. വലിയ പ്രതീക്ഷയോടെ ആരംഭിച്ച ബിസിനസ് തകർന്നു പോകുമ്പോഴായിരിക്കാം കച്ചവടക്കാരൻ നിരാശയിൽപ്പെട്ടു പോവുക. പ്രതീക്ഷയോടെ നടത്തിയ വിവാഹം പരാജയപ്പെടുമ്പോഴായിരിക്കാം വീണ്ടും കുടുംബങ്ങൾ നിരാശയിലായിത്തീരുന്നത്. ഒരുപാട് നിരാശകൾ, നിരാശ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ചുറ്റും നിരാശയും ദുഃഖവും തളം കെട്ടുമ്പോൾ, അന്ധകാരം വ്യാപിക്കുമ്പോൾ നിങ്ങൾ പ്രകാശമായിരിക്കണം. പ്രത്യാശയുടെ പ്രകാശഗോപുരങ്ങളായി ക്രൈസ്തവന് കഴിയാൻ സാധിക്കണം. പ്രകാശമാണ് വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത്. നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ പ്രകാശത്തിലേ സാധിക്കുകയുള്ളൂ. എവിടെയാണ് കുഴി, എവിടെയാണ് വഴിയെന്ന് പ്രകാശമുള്ളപ്പോഴേ കാണാൻ സാധിക്കൂ. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ്, പാതയിൽ പ്രകാശമാണെന്ന് പറയും. ഈ ഭൂമിയിൽ നടന്നു പോകേണ്ട വഴി കാണിക്കേണ്ടതാണ് പ്രകാശം. വഴിവിളക്കുകളുണ്ട് നമുക്ക്. വഴിവിളക്കുകൾ കെട്ടുപോയാൽ വഴി കാണാൻ സാധിക്കാതെ പോകും. ഇന്ന് ലക്ഷ്യമറിയാതെ, വഴിയറിയാതെ തപ്പിത്തടയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നറിയാതെ ഒരുപാട് പ്രചരണ മാധ്യമങ്ങളുടെ ആകർഷണത്തിൽപ്പെട്ട് സത്യമറിയാൻ കഴിയാതെ പോകുന്ന ഒരുപാട് പേർക്ക് പ്രകാശമായി തീരണം. ഒറ്റപ്പെട്ട പ്രകാശമായിരിക്കും പലപ്പോഴും വഴി കാണിക്കുക. നമുക്കറിയാം, പ്രകാശസ്തംഭങ്ങൾ, ദീപസ്തംഭങ്ങളുടെയൊക്കെ ലക്ഷ്യവും ആവശ്യവും. കടൽ തീരങ്ങൾ, പ്രത്യേകിച്ചും പാറക്കെട്ടുകൾക്കുള്ളടത്ത് വലിയ ദീപസ്തംഭങ്ങൾ സ്ഥാപിച്ചു വെക്കാറുണ്ട്. കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾ ഈ പാറക്കെട്ടുകളൊന്നും തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൂചനയാണ്, അപായ സൂചന നൽകുന്ന പ്രകാശങ്ങളുണ്ട്. ഏതാണ് വഴി, എതിരെയാണ് പോകേണ്ടത്? യെശയ്യായുടെ പുസ്തകത്തിൽ കാണുമല്ലോ 30:21, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾ പിന്നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നിങ്ങൾ വഴികാട്ടികളായിരിക്കണം. ലക്ഷ്യമറിയാതെ പോകുന്നവർക്ക് വഴികാട്ടിയായിരിക്കണം. ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ ആകാശങ്ങളാണ് പലപ്പോഴും വഴി കാണിക്കുന്നത്. എല്ലാവരും പോകുന്നത് തെറ്റായ വഴിയിലാണെങ്കിലും അത് ശരിയല്ല, തെറ്റാണ് എന്ന് പറയാനായിട്ട് സാധിക്കണം. ഞാൻ ഓർക്കുന്നു, കൈറോയിൽ വെച്ച് നടന്ന പോപ്പുലേഷൻ കോൺഫറൻസിൽ മാർപ്പാപ്പായുടെ ഒരു വ്യക്തി, ഒരു പ്രതിനിധിയാണ് ഒറ്റപ്പെട്ട ശബ്ദമായി നിന്നത്. ആഗോള സമൂഹങ്ങൾ മുഴുവനും, ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് ഏറ്റവും പര്യാപ്തമായ ഉപയുക്തമായ മാർഗം ഗർഭച്ഛിദ്രമാണെന്ന് സ്ഥാപിക്കുകയും അത് നിയമാനുസൃതമാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ മാർപ്പാപ്പായുടെ പ്രതിനിധി പറഞ്ഞു, അത് ശരിയല്ല, ഗർഭച്ഛിദ്രം കൊലപാതകമാണ്, അത് പാടില്ല. പിന്നീട് അതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ടായി. ഒറ്റ ആൺ പട്ടാളം, മാർപ്പാപ്പായുടെ ഒറ്റ ആൺ പട്ടാളം ലോകത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു എന്ന് പിടിച്ച് പിന്നോട്ട് വലിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഒറ്റപ്പെട്ട ശബ്ദത്തിന് പിന്നീട് അനുരണനങ്ങളുണ്ടായി, കൂടെ ആളുകളുണ്ടായി. അത് കൊണ്ട് ഗർഭച്ഛിദ്രത്തെ അന്ന് നിയമാനുസൃതമാക്കാൻ സാധിച്ചില്ല. തിന്മ തിന്മയാണെന്ന്, തെറ്റ് തെറ്റാണെന്ന് എടുത്തു പറയുന്ന ഒരു ശബ്ദമുണ്ടായിരിക്കണം. വഴി നാശത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്നതായിരിക്കണം പ്രകാശം. പ്രകാശം വഴി കാട്ടുന്നതാണ്. പ്രകാശം അതേസമയം അപകട സൂചന നൽകുന്നതാണ്. തെറ്റാണ് വഴിയെങ്കിൽ അത് നാശത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ ഇതിലേ പോകരുത് എന്ന് പറയുന്നതാവും. ഇതായിരിക്കണം ക്രൈസ്തവൻ്റെ അവസ്ഥ. ഈ ലോകത്തിൽ വഴികാട്ടിയായി നിൽക്കേണ്ടവരാണ്. ഇപ്പോൾ ഉപ്പിനെക്കുറിച്ച് പറഞ്ഞതുപോലെ, ഉപ്പ് ഭക്ഷണത്തിൽ അരിഞ്ഞു തീർന്നാലും ഉപ്പിൻ്റെ രുചി നഷ്ടപ്പെടാതിരിക്കുന്ന പോലെ പ്രകാശമായി നിൽക്കണം. ചുറ്റും അന്ധകാരം വ്യാപിക്കുമ്പോൾ പ്രകാശമായി നിൽക്കണം. അതിന് തനതായ കാഴ്ചപ്പാടുണ്ടാവണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വെളിച്ചം ഉൾക്കൊള്ളുന്നതായിരിക്കണം. നിനക്ക് കാഴ്ച കിട്ടാൻ അഞ്ജനം എന്നൊന്ന് വാങ്ങുക എന്ന് ലാവോദിക്കയിലെ സഭയോട് ദൂതൻ പറയുന്നുണ്ട്. യേശുവിൻ്റെ വചനത്തിൽ നിന്ന് കാഴ്ച ഉൾക്കൊള്ളുന്നവരായിരിക്കണം. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് പ്രകാശമാവണം. അന്ധകാരത്തിൽ തപ്പിത്തടയാൻ പാടില്ല ക്രൈസ്തവൻ. മൂല്യങ്ങളുടെ തലത്തിലാണ് അന്ധകാരം വ്യാപിച്ചുകൊണ്ട് നമുക്കറിയാം. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നറിയാതെ കൂടുതൽ സമ്പാദിക്കുന്നതാണ് ഏറ്റവും ശരിയായ മാർഗം. ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല ബിസിനസ് വിദ്യാഭ്യാസമാണെന്ന് അവരും വിചാരിക്കും. കാരണം ഏറ്റവും നല്ല ജോലി കിട്ടാനായിട്ട് വിദ്യാഭ്യാസമാണ് സഹായിക്കുക. അതുകൊണ്ട് ആ രംഗത്തേക്ക് തന്നെ ധാരാളം പേര് വരാറുണ്ട്. ആതുരസേവന രംഗം തന്നെ ഒരു വലിയ വ്യവസായത്തിൻ്റെയും ലാഭ കച്ചവടത്തിൻ്റെയും രംഗമായി മാറുമ്പോൾ ക്രൈസ്തവന് ഉള്ള ദൗത്യം വാസ്തുവിൽ പ്രകാശമായി നിൽക്കുകയാണ്. സേവനത്തെ സേവനമായി കാണാനും സേവനം വേതനത്തിൻ്റെ പേരിൽ ഒരു കച്ചവട വസ്തുവാക്കാതിരിക്കാനുമുള്ള ഉത്തരവാദിത്വം ക്രൈസ്തവനുണ്ട്. അത് ലോകത്തിൽ മുഴുവനും എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മറന്നുപോകുന്ന സമൂഹത്തിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്നേഹമാണെന്നും സ്നേഹത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹോദര്യവും സന്തോഷവുമാണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം പ്രകാശഗോപുരങ്ങളായി നിൽക്കേണ്ട ക്രൈസ്തവനുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശം കെട്ടുപോകരുത്. പ്രകാശം കെട്ടുപോയാൽ പിന്നെ അന്ധകാരമാണ് വ്യാപിക്കുക. എങ്ങോട്ടാണ് പോകുന്നത് നമ്മളറിയില്ല. ഇരുട്ടത്ത് നടക്കുന്നവൻ എവിടെ പോകുന്നു എന്നറിയുന്നില്ല. അതുകൊണ്ട് യേശുവിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ജ്വലിക്കുന്ന ദീപങ്ങളായി മാറണം ക്രൈസ്തവൻ. ക്രൈസ്തവൻ പ്രകാശമായി തീർന്ന് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുമ്പോഴാണ്. സ്വന്തമായ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴല്ല, യേശുവിൻ്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ, യേശു കാണിച്ച വഴിയിലൂടെ നടക്കുമ്പോൾ, അത് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയാണ്. അത് സ്നേഹത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്ന വഴിയാണ്. അത് കുരിശിൻ്റെ വഴിയും കൂടിയാണ്. അപ്പോൾ ഈ കുരിശിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോഴേ പ്രകാശമായി തീരുകയുള്ളൂ. ഈ ലോകത്തിന് മുഴുവനും വലിയ പ്രകാശം ചൊരിയുന്ന ഏറ്റവും വലിയ പ്രകാശഗോപുരം നമുക്കറിയാം യേശുവിൻ്റെ കുരിശാണ്. ആ കുരിശിൽ നിന്നാണ് പ്രകാശമുണ്ടാകുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു പറയുന്നവൻ ലോകത്തിൻ്റെ നിറുകയിൽ നാട്ടി നിർത്തപ്പെട്ട കുരിശിൽ നിന്നാണെന്ന് പറയുക. ഇപ്രകാരം ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും മരണത്തിലൂടെയും ജീവൻ നൽകുന്ന ആ ഒരു പ്രകാശമാണ് വാസ്തവത്തിൽ യേശു ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ ലോകം യേശുവിനെ അറിയണം, അല്ല പിതാവിനെ അറിയണം. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തണം. നിങ്ങൾ മഹത്വം അന്വേഷിക്കരുത്. ജനങ്ങളുടെ മുമ്പിൽ മഹത്വപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് വ്യാജപ്രവാചകന്മാരുടേതാണെന്ന് നമുക്കറിയാം. അപ്പോൾ മറ്റുള്ളവർ നൽകുന്ന മഹത്വമല്ല, ദൈവം നൽകുന്ന മഹത്വമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതോടൊപ്പം നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം നൽകുന്നതായിരിക്കണം. ദൈവത്തിലേക്ക് ജനങ്ങളെ നയിക്കുക, നന്മയിലേക്ക് നയിക്കുക, സാഹോദര്യത്തിലേക്ക് നയിക്കുക. അതാണ് ലോകത്തിൻ്റെ പ്രകാശമായി തീരാൻ ആവശ്യപ്പെടുമ്പോൾ യേശു ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പ്രകാശമാവണമെങ്കിൽ എണ്ണ എരിഞ്ഞു തീരണം, തിരി കത്തിത്തീരണം. എരിഞ്ഞു തീർന്നതിലൂടെ മാത്രമേ പ്രകാശം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എരിഞ്ഞെരിഞ്ഞില്ലാതാകുന്നതിന് ആനുപാതികമായി ഞാൻ പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും. യേശുവിൻ്റെ കുരിശിൽ നിന്ന് പ്രകാശമുണ്ടായതുപോലെ ആ ഒരു ദൗത്യം പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അന്ധകാരത്തിലിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു എന്ന് അവിടുന്ന് പ്രവാചകനോട് അരുളി ചെയ്തു. അതൊരു വലിയ ജനനത്തിൻ്റെതായിരുന്നു. ദൈവപുത്രൻ്റെ ജനനമാണ് പ്രകാശത്തിൻ്റെ ഉറവിടമായി നിന്നത്. ആ പ്രകാശം പ്രസരിച്ചത് അവിടുത്തെ കുരിശിൽ നിന്നാണ് ഞങ്ങൾക്കറിയാം. അന്ധർക്ക് പ്രകാശം നൽകുന്നതിന് വേണ്ടി, കുരുടർക്ക് കാഴ്ച നൽകുന്നതിന് വേണ്ടി കടന്നു വന്ന കർത്താവായ യേശുവേ, അങ്ങാണല്ലോ പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന്. അങ്ങയുടെ ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങാകുന്ന പ്രകാശത്തെ ഈ ലോകത്തിന് മുമ്പിൽ പ്രസരിപ്പിക്കാൻ വേണ്ടി, ആ പ്രകാശം കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതം കണ്ട് അനേകർ നന്മയിലേക്ക് തിരിയാൻ, സത്യത്തിലേക്കും നീതിയിലേക്കും സാഹോദര്യത്തിലേക്കും കരുണയിലേക്കും അടുത്തു വരാൻ കർത്താവേ അവിടുന്ന് തന്നെ കൃപ ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.